إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بهمانا بطا ستة بشواسي نغلا പരിശുദ്ധ മക്കയിൽ ഹജ്ജിന്റെ കർമ്മങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അല്ലാഹു തആല ജീവിതത്തിൽ ഹജ്ജ് ചെയ്യാൻ തൗഫീഖ് നൽകാത്തവർക്ക് അടുത്ത വർഷങ്ങളിൽ തന്നെ അല്ലാഹു തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. സത്യവിശ്വാസിക്ക് ഹജ്ജ് എന്ന് കേൾക്കുമ്പോൾ ഹജ്ജ് ചെയ്യാൻ സാധിക്കാത്ത സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതിന് സാധിക്കുന്ന ഒരു സമയം ഉണ്ടാവുക എന്നുള്ളത് അവർ ആഗ്രഹിക്കുന്ന കാര്യമാണ്. കാരണം അത്രമാത്രം പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ്. ഇസ്തിത്താഅത്തുള്ളവനെ സംബന്ധിച്ചിടത്തോളം, സാധിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ടുള്ള കർമ്മമാണ് ഹജ്ജ് എന്നുള്ളതൊക്കെ ഏതൊരു ചെറിയ കുട്ടിക്കും അറിയാവുന്ന കാര്യമാണ്. അത് മഹത്തരമായ കർമ്മമാണ്, വല്ലാത്ത ഒരു കർമ്മമാണ്, അത് ജിഹാദാണ് എന്നൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ ആത്മാർത്ഥമായി ദുആ ചെയ്യണം. എത്രയും പെട്ടെന്ന് അഥവാ അടുത്ത വർഷങ്ങളിൽ തന്നെ ഇതുവരെ ഹജ്ജ് ചെയ്യാൻ സാധിക്കാത്ത ആളുകൾക്ക് അതിന് തൗഫീഖ് ഉണ്ടാകണമേ എന്ന് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അടുത്ത ദിവസം ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മത്തിലേക്ക് അവർ പ്രവേശിക്കുകയാണ്. അഥവാ അറഫയിൽ ഹാജിമാർ സംഗമിക്കുന്ന അറഫ ദിവസം. നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ മറ്റു ദിവസങ്ങളെപ്പോലെയുള്ള ഒരു ദിവസമല്ല അറഫ എന്നുള്ളത്. ഏതൊരാൾക്കും അറിയാവുന്ന, കുറച്ചൊക്കെ ദീനുമായി ബന്ധപ്പെടുന്ന ആളുകൾക്കറിയാം, അറഫയ്ക്ക് മറ്റു ദിവസങ്ങളിൽ നിന്ന് പ്രത്യേകതയുണ്ട്. അറഫ എന്ന് പറയുന്ന പ്രദേശത്തിനും അതുപോലെ തന്നെ അറഫ ദിവസത്തിനും അഥവാ ദുൽഹിജ്ജ 9-നും വലിയ മഹത്വങ്ങളുണ്ട്. സത്യവിശ്വാസി അത് അറിഞ്ഞിരിക്കണം. ആ ദിവസത്തിൽ അവൻ ചെയ്യേണ്ടതായ കാര്യങ്ങൾ, അവൻ വർദ്ധിപ്പിക്കേണ്ടതായ കാര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ അവർ അതിന്റെ മഹത്വങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. എന്തൊക്കെയാണ് അറഫ ദിവസത്തിനുള്ള മഹത്വം എന്നുള്ളത് നമ്മൾ അറിയണം. ദുൽഹിജ്ജ മാസത്തിന് എന്തൊക്കെ പ്രത്യേകതയുണ്ടോ ആ പ്രത്യേകതകളൊക്കെ അറഫ ദിവസത്തിന് ഉണ്ടാകുമല്ലോ. കാരണം ദുൽഹിജ്ജയിലാണല്ലോ, ദുൽഹിജ്ജ 9-നാണല്ലോ അറഫ. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലും പഠിപ്പിച്ച നാല് പവിത്രമായ മാസങ്ങളിൽപ്പെട്ട മാസം ദുൽഹിജ്ജ. ആ ശ്രേഷ്ഠത ഈ അറഫ ദിവസത്തിനും ഉണ്ടാകും. അതുപോലെ തന്നെ ഈ ദുൽഹിജ്ജയ്ക്ക് എന്തൊക്കെ ശ്രേഷ്ഠത വന്നിട്ടുണ്ടോ ആ ശ്രേഷ്ഠതയെല്ലാം അതിലെ ദുൽഹിജ്ജ 9-ന് അറഫ ദിവസത്തിനുണ്ടാകും. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു തആല പറഞ്ഞതുപോലെ അൽ ഹജ്ജു അഷ്ഹുറുൻ മഅ്ലൂമാത്ത്, ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറിയപ്പെട്ട ചില മാസങ്ങളിലാണ്. അതേതൊക്കെയാണ് മാസം? ശവ്വാൽ, ദുൽഖഅജ, ദുൽഹിജ്ജ. ശവ്വാൽ മുതൽ തന്നെ ഹജ്ജിന്റെ ഒരുക്കങ്ങളും അതിനുവേണ്ട യാത്രകളും തുടങ്ങും. ഇങ്ങനെ മൂന്ന് മാസങ്ങളാണ് അറിയപ്പെട്ട ഹജ്ജിന്റെ മാസങ്ങൾ. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു തആല പറഞ്ഞു. അതിൽപ്പെട്ട ഏറ്റവും സുപ്രധാനമായ, അല്ലെങ്കിൽ ഹജ്ജ് നടക്കുന്നത് ദുൽഹിജ്ജയിലാണല്ലോ, അങ്ങനെ ആ മാസത്തിന് എന്തൊക്കെ പ്രത്യേകതകളുണ്ട് അതൊക്കെ അറഫക്കും ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ഖുത്ബയിൽ മനസ്സിലാക്കി ദുൽഹിജ്ജയിലെ ആദ്യത്തെ പത്തിനുള്ള ശ്രേഷ്ഠതകൾ. ആ ദുൽഹിജ്ജ ആദ്യത്തെ പത്തിലെ ഒമ്പതാമത്തെ ദിവസമാണ് അറഫ എന്നുള്ളത് കൊണ്ട് ആ ദുൽഹിജ്ജ ആദ്യത്തെ പത്തിന് എന്തൊക്കെ മഹത്വങ്ങളുണ്ടോ, ആ ദുൽഹിജ്ജ ആദ്യത്തെ പത്തിന് മൊത്തമായി പറഞ്ഞിട്ടുള്ള ശ്രേഷ്ഠതകളൊക്കെ അറഫാ ദിവസത്തിനും ഉണ്ടാകും. എന്തൊക്കെ ശ്രേഷ്ഠതകളാണ് നമ്മൾ കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞിട്ടുള്ളത്? അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമലുകൾ ഈ പത്ത് ദിവസത്തിലെ പകലുകളുടെ അമലുകളാണ്, അല്ലെങ്കിൽ പത്ത് ദിവസത്തെ അമലുകളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഈ ദിവസത്തിലെ കർമ്മങ്ങൾക്കാണ് അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും പ്രതിഫലമുള്ളത് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും പ്രതിഫലമുള്ള അമലുകൾ ഈ ദിവസത്തിൽ ചെയ്യുന്ന അമലുകളാണ്. ഇങ്ങനെയുള്ള ദുൽഹിജ്ജ ആദ്യത്തിന് എന്തൊക്കെ പ്രത്യേകതകളുണ്ടോ ആ പ്രത്യേകത അറഫക്കും ഉണ്ടാകും. വൽ ഫജ്ർ വലയാലിൽ ആശർ, കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ ഓർമ്മപ്പെടുത്തിയതാണ് ഫജ്ർ തന്നെയാണ് സത്യം, പത്തു രാത്രികൾ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞിടത്ത് ആ പത്തു രാത്രികൾ എന്താണ് എന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ ദുൽഹിജ്ജയിലെ ആദ്യത്തെ പത്താണ്. അതുപോലെ തന്നെ അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടി പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ട അയ്യാമുൻ മഅലൂമാത്ത് എന്ന് സൂറത്തുൽ ഹജ്ജിൽ പറഞ്ഞിട്ടുള്ള അറിയപ്പെട്ട ചില ദിവസങ്ങൾ എന്ന് പറഞ്ഞതും ദുൽഹിജ്ജയിലെ ആദ്യത്തെ പത്തു ദിവസങ്ങളാണ് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പോലെയുള്ള മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയതും നമ്മൾ പറഞ്ഞു. ഇങ്ങനെ ഈ പറഞ്ഞിട്ടുള്ള ദിവസങ്ങൾക്ക് എന്തൊക്കെ പ്രത്യേകതകളുണ്ടോ ആ പ്രത്യേകതകളൊക്കെ ആ പത്തു ദിവസങ്ങളിലെ ഒമ്പതാമത്തെ ദിവസമായ അറഫക്കുണ്ടാകും. അഫ്ദലു അയ്യാമി ദുനിയ അയ്യാമുൽ ആഷർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ ഈ ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ ദിവസങ്ങൾ എന്ന് പറയുന്നത്, ഏറ്റവും ശ്രേഷ്ഠകരമായ പകലുകൾ എന്നുള്ളത് അത് ഈ ദുൽഹിജ്ജ ആദ്യത്തെ പത്തു പകലുകളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ പ്രത്യേകതകളൊക്കെ അറഫക്കുണ്ടാകും. അതിനു പുറമെ അതൊക്കെ മൊത്തത്തിലുള്ള പ്രത്യേകതകളാണ് എന്നിരിക്കെ തന്നെ ഈ അറഫ ദിവസത്തിന് മാത്രമായി തന്നെ ചില പ്രത്യേകതകൾ നമ്മൾക്ക് പ്രമാണങ്ങളിൽ കാണാൻ സാധിക്കും. മൊത്തത്തിൽ ദുൽഹിജ്ജ മാസത്തിനും ദുൽഹിജ്ജയിലെ ആദ്യത്തെ പത്തിനുമുള്ള പ്രത്യേകതകളൊക്കെ ഈ അറഫ ദിവസത്തിനുണ്ടെങ്കിൽ കൂടി ഈ അറഫ ദിവസത്തിന് പ്രത്യേകമായി ചില പ്രത്യേകതകൾ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണത്? സൂറത്തുൽ ഫജ്റിൽ അല്ലാഹു തആല വശ്ശഫ്ഇ വൽ വതർ, വശ്ശഫ്ഇ വൽ വതർ എന്ന് പറഞ്ഞതിന്റെ ഇരട്ടയും ഒറ്റയും തന്നെയാണ് സത്യമെന്ന് പറഞ്ഞിടത്ത് ആ ആയത്തിന്റെ ഭാഗത്തെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞു, അശ്ശഫ്ഉ എന്ന് പറഞ്ഞാൽ ഇരട്ട എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യൗമുൽ അദ്ഹ, അത് ബലി പെരുന്നാളിന്റെ ദിവസമാണ്. അത് ദുൽഹിജ്ജ പത്തിനാണല്ലോ, അതൊരു ഇരട്ട ദിവസമാണ്, ഇരട്ടയാണല്ലോ പത്ത്. എന്നാൽ വൽ വജ്ർ എന്ന് പറഞ്ഞതിന്റെ താല്പര്യം യൗമു അറഫ, ഒറ്റ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒമ്പതാമത്തെ ദുൽഹിജ്ജ ഒമ്പതിലെ അറഫയാണ് എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ. അതുപോലെ തന്നെ ഇഖ്രീമ ദഹാഖ് പോലെയുള്ള പ്രസിദ്ധന്മാരായ മുഫസ്സിറുകൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അറഫയെ സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു തആല സംസാരിച്ചിരിക്കുന്നു സൂറത്തുൽ ഫജ്റിൽ. ഏതൊരു കാര്യത്തെ പിടിച്ച് അല്ലാഹു സത്യം ചെയ്താലും അതിന് മഹത്വമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. അതുപോലെ തന്നെ സൂറത്തുൽ ബുറൂജിൽ അല്ലാഹു തആല പറഞ്ഞു വസ്സമാഇ ദാതിൽ ബുറൂജ് വൽ യൗമിൽ മൗഊദ് വൽ യൗമിൽ മൗഊദ് വശാഹിദിൻ മശ്ഹൂദ് എന്ന് അല്ലാഹു തആല ആകാശങ്ങളെ രാശിമണ്ഡലങ്ങളുള്ള ആകാശങ്ങളെ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞതിന് ശേഷം വൽ യൗമിൽ മൗഊദ് വാഗ്ദാനം ചെയ്യപ്പെട്ട ദിവസത്തെ സത്യം ചെയ്തു, വശാഹിദിൻ മശ്ഹൂദ് ഷാഹിദും മശ്ഹൂദും എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു. എന്താണ് ഈ പറഞ്ഞതിന്റെയൊക്കെ താല്പര്യം? ആകാശത്തെ പിടിച്ച് സത്യം ചെയ്തതിന് ശേഷം അല്ലാഹു പറഞ്ഞത് വാഗ്ദാനം ചെയ്യപ്പെട്ട ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് വിശദീകരിച്ചിട്ടുണ്ട്. അൽ യൗമുൽ മൗഊദ് വാഗ്ദാനം ചെയ്യപ്പെട്ട ദിവസം എന്ന് പറയുന്നത് കൊണ്ടുള്ള ഉദ്ദേശം യൗമുൽ ഖിയാമ ഖിയാമത്തു നാളിനെയാണ്. വൽ യൗമുൽ മശ്ഹൂദ് മശ്ഹൂദായ ദിവസം സാക്ഷി നിൽക്കപ്പെട്ട ദിവസം എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം യൗമു അറഫ അറഫ ദിവസമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു. വശാഹിദു യൗമുൽ ജുമുഅ ഇവിടെ വശാഹിദിൻ വമശ്ഹൂദ് എന്ന് പറഞ്ഞിടത്ത് ഷാഹിദ് സാക്ഷിയാകുന്ന ദിവസം എന്നതിന്റെ താല്പര്യം വെള്ളിയാഴ്ച ദിവസത്തെക്കുറിച്ചാണ് എന്ന് പറഞ്ഞു. അപ്പൊ വെള്ളിയാഴ്ച ദിവസത്തെക്കുറിച്ച് അല്ലാഹു പറഞ്ഞപ്പോ ഷാഹിദ് എന്ന് പറഞ്ഞു, അറഫ ദിവസത്തെക്കുറിച്ച് പറഞ്ഞപ്പോ മശ്ഹൂദ് എന്ന് പറഞ്ഞു. ഇമാം ഷൗക്കാനി റഹിമഹുള്ള വിശദീകരിച്ചു, എന്താണ് ഷാഹിദ് സാക്ഷിയാവുക, വെള്ളിയാഴ്ച സാക്ഷിയാണ് എന്ന് പറഞ്ഞതിന്റെ താല്പര്യം എന്താണ്? വെള്ളിയാഴ്ച എന്തൊക്കെ അമലുകൾ ആളുകൾ ചെയ്യുന്നുണ്ടോ അതിനൊക്കെ വെള്ളിയാഴ്ച സാക്ഷിയാണ്. അറഫാ ദിവസം സാക്ഷിയാക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞതിന്റെ താല്പര്യം എന്താണ്? ആ അറഫാ ദിവസത്തിൽ ആളുകൾ ചെയ്യുന്ന ആളുകൾ അറഫാ ദിവസത്തിൽ അറഫയിൽ സംഗമിക്കുന്നു, മലക്കുകളുടെ സംഗമമുണ്ട്, മലക്കുകൾ അവിടെ സന്നിധി ഹാജരാകുന്നുണ്ട്. അവരൊക്കെ ഹാജരാകുമ്പോ അതിന് സാക്ഷിയാക്കപ്പെട്ടിട്ടുള്ളത് അറഫയാണ്, അതുകൊണ്ടാണ് മഷ്ഹൂദ് എന്ന് പറഞ്ഞിട്ടുള്ളത് എന്ന് ഇമാം ഷൗഖാനി റഹിമഹുള്ള വിശദീകരിച്ചത് കാണാൻ സാധിക്കും. അതതിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. മാത്രമല്ല വിശുദ്ധ ഇസ്ലാം അത് പൂർത്തിയായിട്ടുണ്ട്, നമ്മൾക്കറിയാം അത് പരിപൂർണമായിട്ടുണ്ട്. ഇനി ഒന്നും അതിലേക്ക് ചേർക്കാനോ അതിൽ നിന്നൊന്നും കുറക്കാനോ ഇല്ല എന്നാണ് ഇസ്ലാമിന്റെ പൂർത്തീകരണം സംഭവിച്ചത്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ് ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നൊരു യഹൂദിയായ മനുഷ്യൻ പറഞ്ഞു, യാ അമീർ അൽ മുഅ്മിനീൻ എന്ന് വിളിച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനെ സംബോധന ചെയ്യുകയാണ്. ആയത്തും ഫി കിതാബിക്കും തഖ്റഊനഹ, നിങ്ങൾ നിങ്ങളുടെ കിതാബിൽ പാരായണം ചെയ്യുന്ന ഒരു ആയത്തുണ്ടല്ലോ. ലവ് ആലൈനാ മഅ്ശറൽ യഹൂദി നസലത്, ആ ആയത്ത് യഹൂദികളായ യഹൂദി സമുദായമായ ഞങ്ങൾക്കാണ് അത് ഇറങ്ങിയിരുന്നത് എങ്കിൽ ലറ്റഹദ്നാ ദാലിക്കൽ യൗമ ഈദ, ആ ആയത്തിറങ്ങിയ ദിവസം ഞങ്ങൾ ആഘോഷ ദിവസമാക്കുമായിരുന്നു, പെരുന്നാളാക്കുമായിരുന്നു എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഏതാണ് ആ ആയത്ത്? ആ സമയത്ത് ആ യഹൂദിയായ മനുഷ്യൻ പറയുകയാണ്, അൽ യൗമ അക്മൽതു ലക്കും ദീനകും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്നുള്ള സൂറത്തുൽ മായിദയിലെ ആയത്താണ്. ഇന്ന് ഇന്ന ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു, അല്ലാഹു പറയുകയാണ്. വഅത്മംതു അലൈക്കും നിഅമതി, എന്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ പൂർത്തീകരിച്ചിരിക്കുന്നു. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് ദീനായി തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ആയത്താണ്. ഈ ആയത്ത് ഞങ്ങൾക്കാണ് ഇറങ്ങിയത് എങ്കിൽ ഞങ്ങൾ ആ ഇറങ്ങിയ ദിവസത്തെ ആഘോഷമാക്കുമായിരുന്നു എന്ന് യഹൂദി പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖദ് അറഫ്നാ ദാലിക്കൽ യൗമ വൽ മകാന അല്ലദീ നസലത് ഫീഹി അലാ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾക്ക് കൃത്യമായി അറിയാം ആ സൂറത്ത് ഇറങ്ങിയ ദിവസവും ആ സൂറത്ത് ഇറങ്ങിയ സ്ഥലവും ഞങ്ങൾക്ക് കൃത്യമായി അറിയാം. അതേതാണ് ആ ദിവസം, അതേതാണ് സമയം, ഏതാണ് സ്ഥലം? വഹുവ ഖായിമും ബി അറഫ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒറ്റ ഹജ്ജ് അദ്ദേഹം ചെയ്തിട്ടുള്ളൂ. ആ ഹജ്ജിന്റെ സമയത്ത് അറഫയിൽ നിൽക്കുന്ന സമയത്താണ് ആ ആയത്ത് ഇറങ്ങിയിട്ടുള്ളത്. യൗമൽ ജുമുഅ, അറഫാ ദിവസത്തിൽ അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു, അങ്ങനെ ആ ദിവസത്തിലാണ് ആ ആയത്ത് ഇറങ്ങിയിട്ടുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇസ്ലാം ദീൻ പൂർത്തീകരിച്ചത് പൊതുവെ അറഫാ ദിവസത്തിലായിരുന്നു എന്നുള്ളത് അതിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഇസ്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഈ ആയത്തിന്റെയൊക്കെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ വളരെ സുപ്രധാനമായ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിന്റെ പൂർത്തീകരണം, ഇസ്ലാമിന്റെ പൂർത്തീകരണത്തെക്കുറിച്ച് അല്ലാഹു തആല പറഞ്ഞത്, അത്മംതു അലൈക്കും നിഅമതി, എന്റെ നിഅമത്ത് ഇതാ പൂർത്തീകരിച്ചിരിക്കുന്നു എന്നാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അവന് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് അവന് ലഭിക്കുന്ന ഹിദായത്താണ്. അവന് മുസ്ലിമാകാൻ സാധിച്ചു എന്നുള്ളതാണ് അവന് ലഭിക്കുന്ന ഏറ്റവും വലിയ ഹിദായ, ഏറ്റവും വലിയ നിഅമ, അവന് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് അവന് ഹിദായത്ത് കിട്ടി എന്നുള്ളതാണ്. എത്ര എത്ര ആളുകളാണ് ഇസ്ലാമിനെ കുറിച്ച് അറിയാത്തവർ, ഇസ്ലാമിലേക്ക് കടന്നു വരാൻ തയ്യാറാവാത്തവർ. കാരണം ഈ ഹിദായത്ത് ഇല്ലെങ്കിൽ നാളെ പരലോകത്തൊരു രക്ഷയുമില്ലല്ലോ. അതുകൊണ്ട് ഒരാൾക്ക്, ഒരു വ്യക്തിക്ക്, ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ഒന്നുമല്ല, ഹിദായത്താണ്. ഹിദായത്താണ് ഏറ്റവും വലിയ അനുഗ്രഹം. ആ അനുഗ്രഹത്തെക്കുറിച്ചാണ് എന്റെ അനുഗ്രഹം പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് ദീൻ പൂർത്തീകരിച്ച സന്ദർഭത്തിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇസ്ലാമിനെ തൃപ്തിപ്പെട്ടിരിക്കുന്നു മതമായി. മറ്റൊരു മതവും അല്ലാഹു തആല സ്വീകരിക്കുകയില്ല. മുസ്ലിമാകാതെ ഒരാൾക്കും രക്ഷയില്ല. നാളെ പരലോകത്ത് രക്ഷപ്പെടണോ, അവൻ മുസ്ലിമായേ തീരൂ. ഇവിടെ ദുനിയാവിൽ ജീവിക്കാൻ എല്ലാവരും മുസ്ലിമാകണമെന്നില്ല. പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ കോടതിയിൽ ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, ഒരൊറ്റ മതമേ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ, അത് ഇസ്ലാം മാത്രമാണ്. ഇസ്ലാമല്ലാത്ത മറ്റൊരു ദീൻ ആരെങ്കിലും ആഗ്രഹിച്ചാൽ അല്ലാഹു അത് സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഉറച്ചു വിശ്വസിക്കേണ്ട കാര്യമാണ് ഇസ്ലാം മാത്രമാണ് ശരി. നാളെ പരലോകത്ത് രക്ഷപ്പെടണമെങ്കിൽ അവൻ ഷഹാദ ചൊല്ലിയിരിക്കണം. അവൻ മുസ്ലിമായിരിക്കണം. മുസ്ലിമാകാത്ത ഒരാളും നാളെ പരലോകത്ത് രക്ഷപ്പെടുകയില്ല എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൽ കുഫർ സംഭവിക്കും. മുസ്ലിമാകാതെയും നാളെ പരലോകത്ത് രക്ഷപ്പെട്ടേക്കാം എന്നൊരു സംശയം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അത് വിശുദ്ധ ഖുർആനിന് ഘടകവിരുദ്ധമായ വിശ്വാസമാണ്. ഒരിക്കലും അത് ശരിയല്ല എന്ന് കരുതി മറ്റു മതങ്ങൾക്ക് ഇവിടെ ജീവിക്കാനും അത് സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം ഹനിക്കണമെന്നാണോ? ഒരിക്കലുമല്ല. അവരെ ഉപദ്രവിക്കണമെന്നാണോ? ഒരിക്കലുമല്ല. അവർക്ക് ഇവിടെ അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവരത് ചെയ്യട്ടെ. പക്ഷേ നമ്മൾ വിശ്വസിക്കേണ്ട കാര്യം, നമ്മുടെ വിശ്വാസം ആരാണ് പഠിപ്പിക്കേണ്ടത്? അത് അള്ളാഹുവാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അവർ കൃത്യമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അള്ളാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇന്നദ്ദീന ഇൻദല്ലാഹി ഇസ്ലാം, അള്ളാഹു സ്വീകരിക്കുന്ന മതം ഇസ്ലാം മാത്രമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഈ ആയത്തിലുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ യൗമ അറഫയുടെ മറ്റൊരു പ്രത്യേകതയാണ് അത്, അറഫ എന്നുള്ളത്, അറഫയിൽ സംഗമിക്കുക എന്നുള്ളത് ഹജ്ജിന്റെ റുക്നാണ്. ഒരാൾക്ക് അറഫയിൽ സംഗമിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അയാളുടെ ഹജ്ജ് ശരിയല്ല. അയാൾ വീണ്ടും അടുത്ത വർഷം ഹജ്ജ് ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രത്തോളം പറഞ്ഞു, അൽ ഹജ്ജ് അറഫ, ഹജ്ജ് എന്ന് പറഞ്ഞാൽ അത് അറഫയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും സുപ്രധാനമായ പ്രവർത്തനം അറഫയിലെ സംഗമമാണ്. ഒരാൾക്ക് അതിന് സാധിച്ചിട്ടില്ലെങ്കിൽ, എന്ത് കാരണം കൊണ്ടാകട്ടെ അയാൾക്ക് അവിടെ എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, അയാളുടെ ഹജ്ജ് ശരിയല്ല. അയാൾക്കത് ആ ഹജ്ജ് പൂർത്തിയാവുകയില്ല. അത് ഇജ്മാ ഉള്ള കാര്യമാണ്, അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ്. ഇബ്നു ഖുദാമ അൽ മഖ്ദിസി റഹിമഹുള്ള പറഞ്ഞത് കാണാം, വൽ വുഖൂഫു റുക്നുൻ, അറഫയിൽ നിൽക്കുക സംഗമിക്കുക എന്നുള്ളത് ഹജ്ജിന്റെ ഒരു സ്തംഭമാണ്. ലാ യതിമുൽ ഹജ്ജു ഇല്ലാ ബിഹി ഇജ്മാഅൻ, ആ ഹജ്ജ് ഒരിക്കലും അറഫയില്ലാതെ, അറഫയിൽ സംഗമിക്കുക എന്നുള്ള പ്രവർത്തനമില്ലാതെ ആ ഹജ്ജ് പൂർത്തിയാവുകയില്ല. അത് ഇജ്മാഅൻ, അതിലൊരു അഭിപ്രായ വ്യത്യാസവുമില്ല എന്ന് ഇബ്നു ഖുദാമ അൽ മഖ്ദിസി റഹിമഹുള്ള പറഞ്ഞത് കാണാം. മറ്റൊരു പ്രത്യേകത, അറഫയുടെ മറ്റൊരു പ്രത്യേകത എന്നുള്ളത് അറഫയിലെ നോമ്പാണ്, അഥവാ അറഫാ ദിവസത്തിലുള്ള നോമ്പാണ്. ആ നോമ്പിന്റെ പ്രത്യേകത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, യുകഫിറു സനത്തൽ മാദിയത വൽ ബാഖിയ, കഴിഞ്ഞ ഒരു വർഷത്തെ ഭാവവും വരാനിരിക്കുന്ന ഒരു വർഷത്തെ ഭാവവും അല്ലാഹു തആല അതു മുഖേന പുറത്തു തരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അറഫാ ദിവസത്തിന്റെ നോമ്പിന്റെ പ്രത്യേകത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കഴിഞ്ഞൊരു വർഷത്തെ ഭാവം വരാനിരിക്കുന്ന ഒരു വർഷത്തെ ഭാവവും അല്ലാഹു തആല പുറത്തു തരും എന്ന് ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കണം. അറഫാ ദിവസത്തിന്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് അതിൽ പാലിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറു ദുആഇ ദുആഉ യൗമി അറഫ, ഏറ്റവും ശ്രേഷ്ഠകരമായ പ്രാർത്ഥന അറഫാ ദിവസത്തിലുള്ള പ്രാർത്ഥനയാണ്. وَخَيْرُ مَا قُلْتُ أَنَا وَالنَّبِيُّونَ مِنْ قَبْلِ, ഞാനും എനിക്ക് മുമ്പുള്ള നബിമാരും പറഞ്ഞ വാചകങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ വാചകം, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ, ഞാനും എനിക്ക് മുമ്പുള്ള പ്രവാചകന്മാരും പറഞ്ഞ വാചകങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊള്ളുന്ന വാചകമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താണ് ഇതിൽ അറഫയുടെ പ്രത്യേകതയുള്ളത്? അറഫ ദിവസത്തിലുള്ള പ്രാർത്ഥന ഏറ്റവും ശ്രേഷ്ഠകരമായ പ്രാർത്ഥനയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ഹദീസിനെ വിശദീകരിക്കവേ ഇബ്നു അബ്ദുൽ ബർ റഹിമഹുള്ള പറഞ്ഞു, വഫീ ദാലിക ദലീലുൻ അലാ ഫദ്ലി യൗമി അറഫ അലാ ഗൈരിഹി, ഈ ഹദീസിലുണ്ട് മറ്റു ദിവസങ്ങളെക്കാൾ അറഫാ ദിവസത്തിനുള്ള ശ്രേഷ്ഠത ഈ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം അറഫാ ദിവസത്തിലെ പ്രാർത്ഥന ഏറ്റവും ഖൈറായ പ്രാർത്ഥനയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, അറഫാ ദിവസത്തിലുള്ള പ്രാർത്ഥന നമ്മൾ നിസ്സാരമായി കാണരുത്. പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ നാടിന്റെ വിവിധ കോണുകളിൽ മഴ കൊണ്ടുണ്ടായ അള്ളാഹു ഖദറാക്കിയതാണ്, അള്ളാഹുവിന്റെ നിശ്ചയമാണ്. അള്ളാഹുവിന്റെ ഹിക്മത്തോടുകൂടി അള്ളാഹു കൃത്യമായ ഇറാദത്തിന്റെ അടിസ്ഥാനത്തിൽ ഇറാദത്തോടും ഹിക്മത്തോടും കൂടി അള്ളാഹുവിന് കൃത്യമായ ഉദ്ദേശമുണ്ടാകും. അതിന്റെ പിന്നിൽ അള്ളാഹുവിന് കൃത്യമായ യുക്തി ഉണ്ടാകും. അള്ളാഹുവിന്റെ ഖദർ എന്നോണം സംഭവിക്കുന്ന കാര്യമാണ്. പല ആളുകൾക്കും പ്രയാസമുണ്ടാകുന്നുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ വാർത്തകൾ കേൾക്കുന്നു, അറിയുന്നു, കാണുന്നു, അതിന്റെ പേരിൽ നമ്മൾ സങ്കടപ്പെടുന്നു. പക്ഷെ നമ്മുടെ മനസ്സിൽ നിന്ന് മനസ്സറിഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന അവർക്കുണ്ടാകുന്നില്ല. എത്രയാളുകളാണ് അതിന്റെ പേരിൽ സഹതപിക്കുന്നത്, പ്രയാസപ്പെടുന്നത്, അതിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. പക്ഷേ അള്ളാഹുവിനോട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പലർക്കും സാധിക്കുന്നില്ല. നമ്മുടെ ഭാഗത്ത് നിന്ന് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം അവർക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നുള്ളതാണ്. വലിയ പ്രയാസങ്ങൾ നമ്മുടെ മലപ്പുറം ജില്ലയിലൊക്കെ, പ്രത്യേകിച്ചും നിലമ്പൂർ ഭാഗത്തൊക്കെ വലിയ പ്രയാസമാണ് അനുഭവിക്കുന്നത്. അൽഹംദുലില്ലാ, നമ്മൾക്ക് ആ പ്രയാസം ഇപ്പോൾ നിലവിലില്ല. അതില്ലാതിരിക്കാൻ വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കണം. അതിന് അതനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിച്ചേ പറ്റൂ. അതൊക്കെയാണ് നമ്മൾക്ക് അവർക്ക് ചെയ്തു കൊടുക്കാനുള്ള കാര്യങ്ങൾ. പ്രത്യേകിച്ച് അറഫാ ദിവസത്തിൽ നമ്മൾ ആ ഉത്തരം കിട്ടാൻ സാധ്യതയുള്ള ഏറ്റവും ഖൈറായ പ്രാർത്ഥന എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിവസങ്ങളിൽ നമ്മളത് വർദ്ധിപ്പിക്കണം. അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം. സാമ്പത്തികമായി സഹായിക്കാൻ സാധിക്കുന്നവർ അത് ചെയ്യണം. അതുപോലെ തന്നെ ഏറ്റവും ചുരുങ്ങിയത് നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ട് അവരെ സമാധാനിപ്പിക്കാൻ പറ്റണം. അതൊക്കെ ചെറിയ കാര്യങ്ങളല്ല. അതിന്റെ പേരിൽ മാനസികമായി സംഘർഷം അനുഭവിക്കുന്ന ആളുകൾ ഉണ്ടാകും, നമ്മുടെ പരിചയത്തിലുള്ള ആളുകൾ ഉണ്ടാകും. അവർക്ക് ആശ്വാസം ഉണ്ടാക്കുന്ന സംസാരങ്ങൾ നടത്തുക എന്നുള്ളത് കൂലി കിട്ടുന്ന കാര്യമാണ്. നമ്മൾ ഈ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുന്നത് ആളുകളെ കാണിക്കാനോ അല്ലെങ്കിൽ വീഡിയോ വരാനോ ചിത്രത്തിൽ വരാനോ അല്ല. ഒരു മുസ്ലിമിന്റെ പ്രയാസം, അതുപോലെ തന്നെ പ്രയാസപ്പെടുന്ന ആളുകളുടെ പ്രയാസം അകറ്റുന്നത് അവന് ഇബാദത്താണ്. മൻ നഫസ അൻ മുഅ്മിനിൻ ഖുർബതൻ ഫി ദുനിയ നഫസല്ലാഹു അൻഹു ഖുർബതൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ. ദുനിയാവിൽ ഒരു പ്രയാസം ആരെങ്കിലും അല്ലാഹ് അകറ്റിക്കൊടുത്താൽ ഖിയാമത്ത് നാളിലെ പ്രയാസം അല്ലാഹു തആല അകറ്റുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ ഒരു നിയ്യത്തോടുകൂടിയായിരിക്കണം ഇത്തരം പ്രവർത്തനത്തിന് പോകുന്ന ആളുകൾ. അവരുടെ നിയ്യത്ത് അതായിരിക്കണം, നാളെ പരലോകത്തുണ്ടാകുന്ന പ്രയാസം അള്ളാഹു എനിക്ക് നീക്കിത്തരണം, അതുകൊണ്ട് ഇവിടെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഞാൻ അവരെ സഹായിക്കുന്നു, എനിക്ക് പറ്റുന്ന രൂപത്തിൽ സഹായിക്കുന്നു. അതിന് ശാരീരികമായി പ്രവർത്തിക്കാൻ സാധിക്കുന്നവർ അങ്ങനെ ചെയ്യുക, അതുപോലെ തന്നെ സാമ്പത്തികമായി സഹായിക്കാൻ സാധിക്കുന്നവർ അങ്ങനെ ചെയ്യുക, അതുപോലെ തന്നെ ആശ്വസിപ്പിക്കുന്ന വാക്കുകൾ പറയാൻ സാധിക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. സഹീഹുൽ ജാമിഇൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിച്ചിട്ടുള്ള, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഹദീസ് സഹീൽ ജാമി ഷെയ്ഖ് അൽബാനി ഹസൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹദീസ് ഉണ്ട്. എന്താണ് ഹദീസിലുള്ളത്? തന്റെ സഹോദരനെ, മാമിൻ മുഅ്മിനിൻ യുഅസ്സി അഖാഹുൽ മുസ്ലിമ ബിമുസീബതിൻ, ഒരു സത്യവിശ്വാസി തന്റെ മുസ്ലിമായ സഹോദരനെ അവനുണ്ടായൊരു മുസീബ, അവനുണ്ടായൊരു പരീക്ഷണം, അത് മരണമാകാം, അതുപോലെയുള്ള ബുദ്ധിമുട്ടുകളാകാം, അവനെ പോയി ആശ്വസിപ്പിക്കുക, തഅസിയത്ത് നടത്തുക. അങ്ങനെ ഒരു വിശ്വാസി ചെയ്താൽ ഇല്ലാ കസാഹുല്ലാഹു, അല്ലാഹു തആല അവനെ ധരിപ്പിക്കാതിരിക്കൽ, മിൻഹുലലിൽ കറാമത്തി യൗമൽ ഖിയാമ, ഖിയാമത്തു നാളിൽ ആദരവിന്റെ വസ്ത്രം അള്ളാഹു അവനെ ധരിപ്പിക്കാതിരിക്കുകയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഒരു വിശ്വാസിക്കുണ്ടായ പ്രയാസത്തിൽ നമ്മൾ ആശ്വാസത്തിന്റെ വാക്കുകൾ അവരോട് പറഞ്ഞാൽ എന്താണ് അള്ളാഹു പ്രതിഫലം നൽകുന്നത്? ഇല്ല കസാഹുല്ലാഹു മിൻഹുലലിൽ കറാമ, ഖറാമത്തിന്റെ ആദരവിന്റെ പുടവ അവനെ ധരിപ്പിക്കും. എവിടെ? യൗമൽ ഖിയാമ, ഖിയാമത്തു നാളിൽ. എല്ലാവരും സമ്മേളിക്കവേ ഇങ്ങനെ ആശ്വസിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ സമാധാനിപ്പിച്ചവർക്ക് അള്ളാഹു കൊടുക്കുന്ന ആചരവാണ്. ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇത്തരം പ്രവർത്തനത്തിൽ ഇറങ്ങുമ്പോൾ. അതുപോലെ നമ്മൾ സാന്ദർഭികമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഒരിക്കലും മഴയെ ചീത്ത പറയരുത്. നശിച്ച മഴ, നമ്മളെ ബുദ്ധിമുട്ടാക്കിയ മഴ നമ്മൾ പറയരുത്. അത് അള്ളാഹുവിന്റെ ഖദറാണ്, അള്ളാഹു ആണ് അത് ഇറക്കിയിട്ടുള്ളത്. അള്ളാഹുവിന് കൃത്യമായ ഉദ്ദേശമുണ്ടാകും. ചില കാര്യങ്ങൾ ചിന്തിപ്പിക്കാനും നമ്മളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനും നമ്മൾക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധമുണ്ടാക്കാനൊക്കെ അള്ളാഹു പരീക്ഷിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഒരിക്കലും ഒരാളും നമ്മുടെ നാവിൽ നിന്ന്, ഒരു വിശ്വാസിയുടെ നാവിൽ നിന്ന്, ലാതസുബ്ബുദ്ദഹറ, നിങ്ങൾ കാലത്തെ ചീത്ത പറയരുത് എന്ന് അള്ളാഹു തആല ഖുദ്സിയായ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത്തരത്തിലുള്ള വാക്കുകൾ നമ്മുടെ നാവിൽ നിന്ന് വരരുത്. അള്ളാഹുവാണ് ആ മഴ ഇറക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ആ മഴയെക്കുറിച്ച് നമ്മൾ നശിച്ച മഴ എന്നോ നാശം പിടിച്ച മഴ പോലെയുള്ള വാചകങ്ങൾ നമ്മുടെ നാവിൽ നിന്ന് വരാൻ പാടില്ല. കാരണം അത് ഇറക്കിയത് അള്ളാഹുവാണ്, അത് അള്ളാഹുവിനെ ചീത്ത പറയുന്നതിന് പോലെയാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ നാവിൽ നിന്ന് അത് വരാൻ പാടില്ല. സാന്ദർഭികമായി സൂചിപ്പിച്ചതാണ്. അറഫ ദിവസത്തിന്റെ മറ്റൊരു പ്രത്യേകത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ അസ്സ വ ജല്ല യുബഹി മലായികതഹു അശിയത അറഫ ബിഅഹ്ലി അറഫ. അല്ലാഹു തആല മലക്കുകളോട് അഭിമാനം പറയും. അല്ലാഹു തആല മലക്കുകളോട് അഭിമാനം പറയും, മലായികത്തുകളോട് അഭിമാനം പറയും. എന്താണ് അഭിമാനം പറയുക? എന്ന് അശീയത്തായി അറഫ അറഫ ആ ദിവസത്തിന്റെ വൈകുന്നേര സമയത്ത് എല്ലാ 10-20 ലക്ഷം മുസ്ലിങ്ങൾ അവിടെ ഒരുമിച്ചു കൂടുകയാണ് ഇപ്പോ ഈ വർഷമൊക്കെ. അങ്ങനെ ആ അറഫയിൽ സത്യവിശ്വാസികൾ സംഗമിക്കുന്ന ആ വൈകുന്നേര സമയത്ത് മലക്കുകളോട് അല്ലാഹു തആല അഭിമാനം പറയും, ബി അഹ്ലി അറഫ, അറഫക്കാരെ നോക്കിക്കൊണ്ട്, അറഫയിൽ സംഗമിച്ചിട്ടുള്ള ഹാജിമാരെ നോക്കിക്കൊണ്ട് അല്ലാഹു തആല മലക്കുകളോട്, അള്ളാഹുവിന്റെ സന്നിധിയിലുള്ള മലക്കുകളോട് അഭിമാനം പറയും, ഉന്ദുറു ഇലാ ഇബാദി, എന്താണ് പറയാ, എന്റെ അടിമകളിലേക്ക് നിങ്ങളൊന്ന് നോക്കൂ, അതൗനി ശുഅ്സൻ ഗുബ്ര, അവർ മുടിജട കുത്തിയവരായി, പൊടി പിടിച്ചവരായി, അഥവാ ആ ഹജ്ജിന്റെ വേളയിൽ അവർക്ക് പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, അതൊക്കെ സഹിച്ച് അവരുടെ വസ്ത്രമൊക്കെ ചളി പിടിച്ചിട്ടുണ്ടാകും, മുടിയൊക്കെ ജട കുത്തിയിട്ടുണ്ടാകും. അങ്ങനെയൊക്കെയാണ് അവർ വന്നിട്ടുള്ളത് എന്റെ അടുത്തേക്ക്, എന്റെ വിളിക്ക് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അല്ലാഹുവിന്റെ വിളിക്കുത്തരം എന്നോണം, ഇതാ എന്റെ അടിമകൾ വന്നിരിക്കുന്നു, നിങ്ങൾ അവരിലേക്ക് നോക്കൂ എന്ന് മലക്കുകളോട് അല്ലാഹു തആല അഭിമാനം പറയും. അത് അറഫാ ദിവസത്തിന്റെ പ്രത്യേകതയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യൗമു അറഫ വ യൗമു നഹർ വ അയ്യാമു തശ്രീഖ് ഈദുന അഹ്ലുൽ ഇസ്ലാം വഹിയ അയ്യാമു അക്ലിൻ വ ശുർബിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അറഫ ദിവസം, അതുപോലെ തന്നെ ബലിപെരുന്നാളിന്റെ ദിവസം, അതിനുശേഷമുള്ള 3 ദിവസം അയ്യാമു തശ്രീഖിന്റെ ദിവസം, അത് മുസ്ലിങ്ങളുടെ ആഘോഷമാണ്. മുസ്ലിങ്ങൾക്ക് 4 പെരുന്നാൾ ഉണ്ടാകും ലോകത്തിലുള്ള എല്ലായിടത്തും. ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം 5 പെരുന്നാളുണ്ടാവും, 5 ദിവസം, അഥവാ അറഫ മുതൽ അവർക്ക് പെരുന്നാളാണ്. ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറഫ നോമ്പെടുക്കേണ്ടതില്ല. അപ്പൊ അവർക്ക് അറഫയുൾപ്പെടെ 5 ദിവസം. ലോകത്തിലെ വിവിധ കോണിലുള്ള മറ്റു മുസ്ലിങ്ങൾക്ക് യൗമുൻ നഹർ ദുൽഹിജ്ജ 10 മുതൽ അതിനുശേഷമുള്ള അയ്യാമു തശ്രീഖിലെ 4 ദിവസം ഉൾപ്പെടെ അത് മുസ്ലിങ്ങളുടെ ആഘോഷ ദിവസങ്ങളാണ് എന്ന് പറഞ്ഞു. വഹിയ അയ്യാമു അഖ്ലിൻ വശുർബിൻ, അത് തീറ്റയുടെയും കുടിയുടെയും ദിവസമാണ് എന്ന് പറഞ്ഞതിന്റെ താല്പര്യം അന്ന് നോമ്പെടുക്കാൻ പാടില്ല എന്നാണ്, അന്ന് നോമ്പെടുക്കാൻ പാടില്ല എന്ന അർത്ഥത്തിൽ. അതുപോലെ തന്നെ അറഫയുടെ വലിയൊരു പ്രത്യേകതയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, മാമിൻ യൗമിൻ അക്ഥറ മിൻ അൻ യുഅതിഖ അല്ലാഹു ഫീഹി അബ്ദൻ മിനന്നാരി മിൻ യൗമി അറഫ. അല്ലാഹു തആല അറഫാ ദിവസത്തെ പോലെ മറ്റൊരു ദിവസവും അടിമകളെ അല്ലാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നില്ല. അപ്പൊ ഏറ്റവും കൂടുതൽ അടിമകളെ അല്ലാഹു തആല നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ദിവസം ഏതാണ്? അറഫാ ദിവസത്തിലാണ്. അല്ലാഹു തആല നരകത്തിൽ നിന്നുള്ള ലിസ്റ്റിൽ നിന്ന് ഒരുപാട് ആളുകളെ വെട്ടി നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ദിവസമാണ് അറഫാ ദിവസം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് ചെറിയ കാര്യമല്ല. ആ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളും പെടണമെങ്കിൽ അതിനുള്ള ക്വാളിറ്റി, അതിനുള്ള അഹ്ലിയ, അതിനുള്ള യോഗ്യത നമുക്കുണ്ടാകണം. അതെങ്ങനെയാണ്? അമലുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട്, അല്ലാഹും റസൂലും പഠിപ്പിച്ച വിശ്വാസം പേറിക്കൊണ്ട്, അത് വിശ്വാസം ഹൃദയത്തിൽ ഉറപ്പിച്ചുകൊണ്ട് ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്ത ആളുകളെ അല്ലാഹു അതിന് തെരഞ്ഞെടുക്കും, നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തും. അല്ലാഹു തആല അതിന്റെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തആല നമ്മെല്ലാം നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമാറാവട്ടെ. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണല്ലോ, സ്വർഗത്തിലേക്ക് എത്തുക എന്നുള്ളതാണല്ലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അത് തന്നെയാണ് ഏറ്റവും വലിയ വിജയവും. അല്ലാഹു തആല പറഞ്ഞതുപോലെ, ഫമൻ സുഹ്സിഹ അനിൽ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്, നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും രക്ഷപ്പെടുകയും സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തതാരാണോ അവനാണ് വിജയിച്ചിട്ടുള്ളത്. അതാണ് യഥാർത്ഥ വിജയം, അവനാണ് യഥാർത്ഥ വിജയി. അത് നടക്കണം, ആ വിജയികളുടെ കൂട്ടത്തിൽ നമ്മളാകണം. അതിന് നമ്മൾ അലസന്മാരായി നമ്മൾക്ക് തോന്നുന്ന രൂപത്തിൽ ജീവിച്ചാൽ ഒരിക്കലും നടക്കില്ല. നമ്മുടെ ശഹവത്തുകൾക്കനുസരിച്ച്, നമ്മുടെ ഹവക്കനുസരിച്ച് നമുക്ക് പള്ളിയിൽ പോകാൻ തോന്നുന്ന സമയത്ത് പള്ളിയിൽ പോവുക, പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോരാൻ സമയത്ത് ഇറങ്ങിപ്പോരുക, നിസ്കരിക്കാൻ തോന്നുന്ന സമയത്ത് നിസ്കരിക്കുക, അങ്ങനെ തോന്നിയതുപോലെ മനസ്സാഗ്രഹിക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ പോകുന്ന ആളുകൾക്ക് ഒരിക്കലും ഈ വിജയത്തിലേക്ക് എത്താൻ സാധിക്കില്ല. മനസ്സുകളോട് നമ്മൾക്ക് പോരാടാൻ സാധിക്കണം. فَأَمَّا مَنْ خَافَ مَقَامَ رَبِّهِ وَنَهَى النَّفْسَ عَنِ الْهَوَى فَإِنَّ الْجَنَّةَ هِيَ الْمَأْوَى. അല്ലാഹുവിന്റെ മക്കാമിനെ പേടിച്ചിട്ട് മനസ്സുകളോട് പോരാടാൻ നമ്മൾക്ക് സാധിക്കണം. നമ്മുടെ മനസ്സെന്ന് പറഞ്ഞാൽ ഇന്ന നഫ്സ ലഅമ്മാറത്തും ബിസു, മനസ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും തിന്മയെ എങ്ങനെ കൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സായിരിക്കും, തിന്മയെ എങ്ങനെ കൽപ്പിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ആ മനസ്സിനോട് പോരാടാൻ നമ്മൾക്ക് സാധിക്കണം. ആ മനസ്സിനെ നമുക്ക് പിടിച്ചു നിർത്താൻ സാധിക്കണം. അങ്ങനെ മനസ്സൊന്ന് ആഗ്രഹിക്കും, പക്ഷെ ആ മനസ്സിനെ മാറ്റി അള്ളാഹുവിലേക്ക് അടുക്കാൻ നമുക്ക് സാധിക്കണം. തോന്നിയതുപോലെ ജീവിക്കുക, തോന്നിവാസി എന്ന് പറഞ്ഞാൽ എന്താണ്? തോന്നിയതുപോലെ ജീവിക്കുന്നവനാണ്. അങ്ങനെ ആവേണ്ടവനല്ല വിശ്വാസി. വിശ്വാസി എങ്ങനെ ജീവിക്കണമെന്നുള്ള കൃത്യമായ നിർദ്ദേശം വിശുദ്ധ ഖുർആനും ഹദീസും പറഞ്ഞിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് സത്യവിശ്വാസി ജീവിക്കേണ്ടത്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്, നമ്മുടെ ജീവിതം എങ്ങനെയാണ്? നമ്മൾക്ക് തോന്നിയതുപോലെയാണോ? നമ്മൾക്ക് തോന്നുമ്പോൾ നിസ്കരിക്കുക, തോന്നുന്ന സമയത്ത് നിസ്കരിക്കുക, തോന്നുന്ന സമയത്ത് പള്ളിയിൽ വരിക, തോന്നുന്നത് ചെയ്യുക, ഹറാമാണോ പരിഗണിക്കുന്നില്ല, ഹലാലാണോ നോക്കുന്നില്ല. ഒരു സമ്പത്ത് വരുന്നു, അത് ഹറാമാണോ ഹലാലാണോ, ഞാൻ ചെയ്യുന്ന ബിസിനസ് ഹറാമുണ്ടോ ഹലാലുണ്ടോ ചിന്തിക്കുന്നില്ല, ഞാൻ കാണുന്നത് ഞാൻ കേൾക്കുന്നത് ഹറാമാണോ ചിന്തിക്കുന്നില്ല. ഇങ്ങനെ ജീവിക്കുന്നവനെ കുറിച്ച് ഒരിക്കലും എന്തു പറയാൻ പറ്റൂല, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവൻ എന്ന് പറയാൻ പറ്റൂല. അങ്ങനെ ജീവിക്കേണ്ടവരല്ല നമ്മൾ. ആ ഒരു ബോധം നമ്മൾക്കുണ്ടായാൽ അതുകൊണ്ടുള്ള മെച്ചം നമ്മൾക്ക് തന്നെയാണ്. നമ്മൾ നന്നായാൽ അതിന്റെ ഏറ്റവും വലിയ ഗുണം, നമ്മൾ കുറിച്ചു വെക്കേണ്ട, നമ്മൾ ഹൃദയത്തിൽ തറക്കേണ്ട ആയത്താണ്. ആര് നന്നായോ, ആര് സ്വയം ശുദ്ധിയുള്ളവനായോ, ആര് അള്ളാഹുവിന്റെ മാർഗത്തിൽ മനസ്സ് ശുദ്ധിയാക്കി നന്നാകാൻ തീരുമാനിച്ചോ, അതിന്റെ ഗുണം അവന് തന്നെയാണ്. ഒരിക്കലും നമ്മൾ നന്നായതുകൊണ്ട് അള്ളാഹുവിന്റെ ഇസ്സത്തിനൊന്ന് വർദ്ധിക്കാനോ, നമ്മൾ കേടായതുകൊണ്ട് അള്ളാഹുവിനൊന്നും കുറയാനോ ഇല്ല. അതുകൊണ്ട് ഞാൻ നന്നായാൽ, എനിക്ക് മാറ്റമുണ്ടായാൽ, എന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടായാൽ അതുകൊണ്ടുള്ള ഹൈർ ഒന്നാമതായി എനിക്കാണ്. നമ്മുടെ കുടുംബത്തിനുണ്ടാകും, അതിനുശേഷം നാട്ടുകാർക്കുണ്ടാകും, ഒക്കെ ഉണ്ടാകും. പക്ഷെ ഒന്നാമത്തെ ഗുണം നമ്മൾക്ക് തന്നെയാണ്. ആരെങ്കിലും അള്ളാഹുവിനോട് നന്ദി കാണിച്ചാൽ അതിന്റെ ഗുണം അവന് തന്നെയാണ്. അള്ളാഹു നമ്മളൊക്കെ നന്ദി കാണിച്ചവരായതുകൊണ്ട് അള്ളാഹുവിനൊന്നും കൂടാനില്ല. നമ്മളൊക്കെ നന്ദി കെട്ടവരായി ജീവിച്ചതിന്റെ പേരിൽ ഒന്നും അള്ളാഹുവിന് കുറയാനില്ല. ഈ ബോധം നമ്മുടെ മനസ്സിൽ എന്ന് കയറുന്നുവോ, അപ്പൊ നമ്മൾ അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനാ വിരോധങ്ങൾ ശ്രദ്ധിക്കാൻ നമ്മൾക്ക് മനസ്സുണ്ടാകും. ഇല്ലെങ്കിൽ നമ്മൾ അങ്ങനെ പോകും. അവസാനം ഒരു ദിവസം പെട്ടെന്ന് അപ്രതീക്ഷിതമായി, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ, ചിലപ്പോൾ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ചില മാരകമായ അസുഖങ്ങൾ ബാധിച്ചുകൊണ്ട് മരണം എത്തും. ഒട്ടും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് മരിച്ചു പോകും. അതൊക്കെ ഉണ്ടാകും. മരിക്കുമ്പോൾ നമ്മൾക്ക് നമ്മുടെ അവസ്ഥ എന്താണ് എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ട് ഈ ഒരു ബോധത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാൻ പറ്റിയോ, അതാണ് അവനാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾക്ക് വരാനുള്ളത് പെരുന്നാളാണ്. പെരുന്നാൾ ദിവസത്തിൽ പാലിക്കേണ്ട പല മര്യാദകളുമുണ്ട്, അതുപോലെ തന്നെ ഉദഹയ്യത്തുണ്ട്, അതിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇൻഷാ അള്ളാഹ് പെരുന്നാൾ ഖുത്ബയിൽ അത് വിശദീകരിക്കാം. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്ന്, അത്തക്ബീറുൽ ജമാഈ, തക്ബീർ ചെയ്യൽ സുന്നത്താണ്, തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. ഈ ദിവസങ്ങളിൽ ദുൽഹിജ്ജയുടെ ആദ്യ ദിവസങ്ങളിലും അതിനുശേഷം അയ്യാമുൽ തശ്രീഖിന്റെ അവസാനം വരെ തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. പക്ഷേ അതൊരിക്കലും അത്തക്ബീറുൽ ജമാഈ, കൂട്ടമായിട്ടുള്ള തക്ബീർ അല്ല. നമ്മൾ സ്വന്തമേ ചൊല്ലുക. അത് ചിലപ്പോൾ ഓരോരുത്തർ ചൊല്ലുമ്പോൾ മൊത്തത്തിൽ ശബ്ദമുണ്ടാകും, അല്ലാതെ ഒരാൾ ചൊല്ലിക്കൊടുക്കുക, മറ്റൊരാൾ പിന്നിൽ നിന്ന് ചൊല്ലുക, അങ്ങനെയുള്ള തക്ബീർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. എല്ലാവരും സ്വന്തമായി ഉച്ചത്തിൽ ചൊല്ലുക. ഉച്ചത്തിൽ ചൊല്ലൽ പ്രത്യേകം സുന്നത്തുള്ള കാര്യമാണ്, ഉച്ചത്തിൽ ചൊല്ലാം. പക്ഷെ ഒരാളിങ്ങനെ ചൊല്ലുക, അതിന്റെ കൂടെ മറ്റുള്ളവർ ചൊല്ലുക, അങ്ങനെയല്ല. എല്ലാവരും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് സ്വന്തമായി ചൊല്ലുക, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കൂട്ടമായി തക്ബീർ ചൊല്ലുക എന്നുള്ളത് ബിദ്അത്താണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഉദഹിയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സുന്നത്താണ്, നമ്മൾ അറുത്ത ബലിമൃഗത്തിൽ നിന്ന്, ഏതാണോ നമ്മുടെ ബലിമൃഗം, ചിലപ്പോൾ രണ്ടോ മൂന്നോ നാലോ പോച്ചൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ ആടുകളായിരിക്കും, നമ്മൾ അറുത്ത, നമ്മൾ ഷെയർ കൊടുത്ത, അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായി അറുക്കുന്ന ബലിമൃഗത്തിൽ നിന്നുള്ള മാംസം നമ്മൾ കുറച്ച് തിന്നുക എന്നുള്ളത് വാജിബാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഭൂരിഭാഗം പണ്ഡിതന്മാർ സുന്നത്താണെന്നാണ് പറഞ്ഞത്. എന്തായാലും സുന്നത്താണെങ്കിലും കൂലി കിട്ടുമല്ലോ. പലപ്പോഴും നമ്മൾ ചെയ്യാറുള്ള നാല് പോത്തിന്റെ ഒന്നിച്ച് കൂട്ടിയിട്ട് അതിൽ നിന്ന് കുറച്ചെടുക്കും. അപ്പൊ നമ്മൾക്ക് ആ സുന്നത്ത് നിലനിർത്താൻ വേണ്ടി നമ്മൾ അറുത്തതിനു ശേഷം നമ്മളുടെ മൃഗം ഏതാണോ അതിൽ നിന്ന് കുറച്ച് മാറ്റി വെക്കുക, നമുക്ക് തിന്നാൻ, പിന്നെ നമുക്ക് കൊടുക്കാനും വേറൊക്കെ നമുക്ക് എടുക്കാം. പക്ഷെ നമ്മൾക്ക് കഴിക്കാൻ കുറച്ച് നമ്മുടെ ബലിമൃഗത്തിൽ നിന്ന് തന്നെ കുറച്ച് മാറ്റി വെക്കുക. ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ തിന്നുക, നിങ്ങൾ മറ്റുള്ളവർക്ക് അത് തിന്നാൻ കൊടുക്കുക, അതുപോലെ നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക, അതൊക്കെ ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, ഇദാ ദഹ അഹദുക്കും, നിങ്ങൾ ആരെങ്കിലും ഉദ്ഹിയത്ത് അറച്ചാൽ, ഫല്യകുൽ മിൻ ഉദ്ഹിയതിഹി, അവൻ അവന്റെ ഉദ്ഹിയത്തിൽ നിന്ന് തിന്നട്ടെ. ഈ ഹദീസിനെ നിർബന്ധമാണ് എന്ന് മനസ്സിലാക്കിയ ആളുകളുണ്ട്, സുന്നത്താണെന്ന് പറഞ്ഞ ആളുകളുണ്ട്. കേവലം അനുവദനീയം എന്ന അർത്ഥത്തിൽ പറഞ്ഞ ആളുകളുമുണ്ട്. തെളിവിന്റെ പിൻബലമുള്ളത് ഇത് ചെയ്യൽ കൂലി കിട്ടുന്ന കാര്യമാണ്, സംശയമൊന്നുമില്ല. അതുകൊണ്ട് ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾ മൊത്തത്തിൽ 4 പോത്ത് 5 പോത്തൊക്കെ ഉണ്ടെങ്കിൽ അത് ഒരുമിച്ച് മിക്സ് ആക്കുന്നതിന് മുമ്പ് നമ്മുടെ ബലിമൃഗത്തിൽ നിന്ന് കുറച്ച്, അത് 7 ആൾ ചേരേണ്ട 7 ആളും കുറച്ച് മാറ്റി വെക്കുക. എന്തിന് തിന്നാൻ? അത് സുന്നത്താണ്. ആ സുന്നത്ത് നമ്മൾ എടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചിട്ടുണ്ട്. നബി ഹജ്ജിന്റെ സമയത്ത് ബലി ഒട്ടകത്തെ അറുത്ത് ഓരോ ഒട്ടകത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ള അറുത്ത ഒട്ടകത്തിൽ നിന്നൊക്കെ റസൂലുള്ള കുറച്ച് കുറച്ച് എടുത്തിട്ട് അതിൽ നിന്ന് റസൂലുള്ള കഴിച്ചിട്ടുണ്ട്. അതൊക്കെയാണ് അതിന് തെളിവായി പറഞ്ഞിട്ടുള്ളത്. ഈ 2 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇൻഷാല്ലാ. ബാക്കി നമുക്ക് പിന്നീട് പറയാം. വബില്ലാഹി തൗഫീഖ്. നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണ്. മഴയുടെ വിഷയത്തിൽ മഴ വർദ്ധിച്ചാലുള്ള പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുമ്മ ഹവ അലൈന വ അലാ അലൈന, അല്ലാഹുമ്മ അലൽ ആകാമി വദ്ദിറാബ് വബുതൂനിൽ ഔദിയതി വമാ നബിതി ശജർ എന്ന് പറയുന്ന പ്രാർത്ഥന നമ്മൾ വർദ്ധിപ്പിക്കണം. അല്ലാഹുമ്മ ഹവ അലൈന, അല്ലാഹുവേ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് മഴയെ മാറ്റണമേ, അത് ആവശ്യമുള്ള ഭാഗത്തേക്ക് മാറ്റണമേ. വല അലൈന, നമ്മൾക്കതൊരു പ്രയാസം ഉണ്ടാക്കരുത് മഴ കൊണ്ട്, അത് നമ്മൾ ആവശ്യമുള്ള ആളുകളിലേക്ക് അത് മാറ്റണമേ എന്ന ആശയമാണ് അതിനുള്ളത്. അല്ലാഹുമ്മ അലൽ ആഖാമി വദ്ദിറാബ് വബുതൂനിൽ ഔദിയതി വമനാബിതി ശജർ, മഴ എവിടേക്ക് ആവശ്യമുണ്ടോ, അത് പർവ്വതങ്ങളാകാം, താഴ്വരകളാകാം, മരത്തിന്റെ വേരുകളാകാം, മഴ ആവശ്യമുള്ള അടുത്തേക്ക് അതിനെ മാറ്റണമേ എന്നാണ് ആ പ്രാർത്ഥനയുടെ ആശയം മൊത്തത്തിൽ. നമ്മൾ പഠിക്കണം. ഇതൊക്കെ പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതൊക്കെ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കണം. അതൊക്കെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അല്ലാഹുമ്മ ഹവലൈന വല അലൈന, അല്ലാഹുമ്മ അലൽ ആകാമി വദ്ദിറാബി വബുതൂനിൽ ഔദിയതി വമനാബിതി ശജർ. ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കണം. റബ്ബന ആതിന ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. അല്ലാഹുമ്മ ഹവലൈന വല അലൈന, അല്ലാഹുമ്മ അലൽ ആകാമി വദ്ദിറാബ് وبطون الأودية ومنابت الشجر. اللهم حوى علينا ولا علينا، اللهم على الآكام والضراب وبطون الأودية ومنابت الشجر. اللهم حوى علينا ولا علينا، اللهم على الآكام والضراب وبطون الأودية ومنابت الشجر. اللهم حوى علينا ولا علينا، اللهم على الآكام والضراب وبطون الأودية ومنابت الشجر. اللهم حوى علينا ولا علينا، اللهم على الآكام والضراب وبطون الأودية ومنابت الشجر. اللهم حوالينا ولا علينا، اللهم على الآكام والضراب وبطون الأودية ومنابت الشجر. اللهم حوالينا ولا علينا، اللهم على الآكام والضراب وبطون الأودية ومنابت الشجر. آمين برحمتك يا أرحم الراحمين، والحمد لله رب العالمين.